ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തൃശൂർ മുതൽ കാസർഗോഡ് വരെ നാളെ വിധിയെഴുത്ത്. ആലപ്പുഴ അമ്പലക്കടവ് വാർഡിലെ റീപോളിംഗും നാളെ. പ്രശ്നബാധിത ബൂത്തുകളിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെ. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച് രണ്ടാം ദിവസവും ലോക്സഭയിൽ ചർച്ച തുടരുന്നു. SIR തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാംഘട്ടത്തിൽ 50 കോടിയിലധികം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രണ്ടാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ച് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരിതെളിയും. ഡെലിഗേറ്റ് പാസ് വിതരണം നാളെ മുതൽ. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ഈ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ ഓഫീസുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ 7th വാർഡായ പായിപ്പാടത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1st ഘട്ടത്തിൽ 70.91% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇരുഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. 2nd ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ 2055 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ, 1025 എണ്ണം. ഏറ്റവും കുറവ് തൃശൂരിലും, 81. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങളുമാണ് ഈ ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത്. വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന സമ്മതിദായകർ തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ തിരിച്ചറിയൽ കാർഡ്, വോട്ടർ സ്ലിപ്പ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച SSLC സർട്ടിഫിക്കറ്റ്, ദേശസാൽകൃത ബാങ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസത്തിന് മുൻപ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക് എന്നിവ തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കാം. ഇതിനു പുറമെ വോട്ട് ചെയ്യുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജീവനക്കാർക്ക് നൽകുന്ന ഓഫീസ് ID കാർഡ് കൂടി ഉപയോഗിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമ്മതിദായകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ കൂടി ആകാശവാണി വാർത്തകളിൽ ഉൾപ്പെടുത്തുകയാണ്. വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെക്കുറിച്ച് മനസ്സിലാക്കാം.
ബാലറ്റ് പേപ്പറുകൾക്ക് പകരം EVM എത്തിയതാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഏറ്റവും വലിയ മാറ്റമെന്ന് വിശേഷിപ്പിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട്. ഒരു ബാലറ്റ് യൂണിറ്റിൽ പരമാവധി 15 സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമാണ് രേഖപ്പെടുത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോട്ട ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള നീല ബട്ടൺ അമർത്തി ബീപ് ശബ്ദം കേൾക്കുന്നതോടെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയെന്ന് സമ്മതിദായകന് ഉറപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ് മൂലം ആദ്യഘട്ടത്തിൽ പോളിംഗ് തടസ്സപ്പെട്ട ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അമ്പലക്കടവ് വാർഡിലെ 1st ബൂത്തായ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നാളെ റീപോളിംഗ് നടത്തും. റീപോളിംഗിൽ വോട്ട് ചെയ്യുന്നവരുടെ ഇടതുകൈയിലെ നടുവിരലിൽ മായാത്ത മഷികൊണ്ട് അടയാളം രേഖപ്പെടുത്തും. ഇന്നലെ നടന്ന 1st ഘട്ടത്തിൽ 70.91% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വോട്ടെടുപ്പ് ദിവസമായ നാളെ ചൂരൽ മലയിലേക്ക് വാഹന സൌകര്യം ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. 430 കുടുംബങ്ങൾക്കാണ് KSRTC ഈ സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
കൽപ്പറ്റ, മീനങ്ങാടി, മുട്ടിൽ, കണിയാമ്പറ്റ, മൂപ്പയനാട്, അമ്പലവയൽ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന 1200ലധികം വരുന്ന വോട്ടർമാർക്കാണ് വാഹന സൌകര്യം ഒരുക്കുന്നത്. വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങാനുള്ള യാത്രാ സൌകര്യമാണ് ഒരുക്കുന്നത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 11th വാർഡാണ് ചൂരൽമല മുണ്ടക്കൈ. ചൂരൽമലയിലെ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ ഹാൾ, മദ്രസ ഹാൾ എന്നിവിടങ്ങളായാണ് ബൂത്തുകൾ ഒരുക്കിയിട്ടുള്ളത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ സജ്ജമാക്കിയ എല്ലാ പോളിംഗ് ബൂത്തുകളിലും പ്രാഥമിക ശുശ്രൂഷാ സൌകര്യങ്ങളും അധിക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ശുശ്രൂഷ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം ഭിന്നശേഷിക്കാർക്കായി റാപ്പ് സൌകര്യവും ലൈറ്റ് തുടങ്ങിയ അസൌകര്യങ്ങൾ നിലനിൽക്കുന്നിടത്ത് പോളിംഗ് ബൂത്ത് പരിസരത്തടക്കം അധിക ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അഗ്നിരക്ഷാ ശമന സേനയുടെയും പോലീസ് സേനയുടെയും സേവനങ്ങളും ലഭ്യമാക്കും. പ്രശ്നബാധിത ബൂത്തുകളിൽ ജില്ലാ കലക്ടറുടെ അടക്കം പ്രത്യേക ശ്രദ്ധ എത്തിച്ചേരുന്ന വിധത്തിലുള്ള മോണിറ്ററിംഗ് സിസ്റ്റം പ്രവർത്തിക്കും.
തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം പ്രക്ഷേപണം ചെയ്യും. മറ്റു ബുള്ളറ്റിനുകൾക്ക് പുറമെ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 9:55, വൈകിട്ട് 3:30, 4:30 എന്നീ സമയങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായി നൽകിയ രണ്ടാമത്തെ പീഡന പരാതിയിൽ ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ച് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 30-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരി തെളിയും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. ഡെലിഗേറ്റ് പാസ് വിതരണം നാളെ രാവിലെ ടാഗോർ തിയേറ്ററിൽ ആരംഭിക്കും. ചലച്ചിത്ര താരം ലിജോ മോൾ ജോസ് ആദ്യ പാസ് ഏറ്റുവാങ്ങും. ഈ മാസം 19 വരെ നടക്കുന്ന മേളയിൽ 70-ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ 2-ാം ദിവസവും തുടരുകയാണ്. SIR തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്ന് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വോട്ട് ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണെന്ന് കോൺഗ്രസ് MP KC വേണുഗോപാൽ വ്യക്തമാക്കി. പരാജയപ്പെടുന്ന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന രീതി അവലംബിക്കുന്നതായി BJP അംഗം രവിശങ്കർ പ്രസാദ് വിമർശനം ഉന്നയിച്ചു. രാജ്യസഭയിൽ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും തുടർന്നു. രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2-ാം ഘട്ടത്തിൽ ഇതുവരെ 50,96,00,000 എന്യുമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതുവരെ 50 കോടിയിലധികം ഫോമുകളാണ് ഡിജിറ്റൈസ് ചെയ്തത്. അതേസമയം സംസ്ഥാനത്ത് വിതരണം ചെയ്ത എന്യുമറേഷൻ ഫോമുകളുടെ 98.26% ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൊല്ലം ജില്ലയിൽ മികച്ച നിലയിൽ പുരോഗമിക്കുകയാണെന്ന് ജില്ലാ കളക്ടർ N.Devidas. 99%ത്തിലധികം എന്യുമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 98%ത്തിൽ കൂടുതൽ പൂർത്തീകരിക്കാനായതായും ജില്ലാ കളക്ടർ പറഞ്ഞു.
തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 99%ത്തിലേറെ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഡിജിറ്റൈസേഷൻ പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഏതാണ്ട് 98% കൂടുതൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഈ എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകുന്നതിനുള്ള കാലാവധി നീട്ടിയിട്ടുള്ള അവസരം എല്ലാ വോട്ടർമാരും പ്രയോജനപ്പെടുത്തുകയാണ്.
പ്രകാശത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്സവമായ ദീപാവലിയെ അദൃശ്യ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി യുനെസ്കോ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടന്ന സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള ഭരണകൂട ഐക്യസമിതിയുടെ 20-ാമത് സെഷനിലാണ് ഈ തീരുമാനം. പ്രഖ്യാപനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ദേശീയ കരകൌശല പുരസ്കാരം ലഭിച്ചതിന്റെ നിറവിലാണ് തിരുവനന്തപുരം സ്വദേശി VK ജയൻ. തെയ്യത്തെ ആസ്പദമാക്കിയുള്ള ശില്പത്തിന് രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം നേടാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
അതായത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ടെറാക്കോട്ട ശില്പത്തിന് ഹാൻഡിക്രാഫ്റ്റിന്റെ അവാർഡ് കിട്ടുന്നത്. കേരളത്തിൽ അങ്ങനെ അവാർഡുകൾ കിട്ടാറില്ല ടെറാക്കോട്ടയ്ക്ക്. ഞാൻ ഓൾറെഡി ഇത് കിട്ടി എന്ന് പറഞ്ഞിട്ട് 2 മാസം മുമ്പേ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ചെയ്ത ശില്പം വടക്കൻ കേരളത്തിലെ ഭഗവതി തെയ്യത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ശില്പമാണ്. ഇത്തരം ഫംഗ്ഷനുകളിൽ ഇത്തരം അവാർഡ് സെറമണിയിൽ കൂടുതലും അവാർഡിന് അർഹമാവുന്നത് റിച്വൽ ഫോംസിന് ആണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഭഗവതി തെയ്യം സെലക്ട് ചെയ്തത്.
തിരുവനന്തപുരം സ്വദേശികളായ ബി രാധാകൃഷ്ണപിള്ള, കെ സുലൈമാൻകുട്ടി എന്നിവരാണ് പുരസ്കാരം നേടിയ മറ്റ് കേരളീയർ. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. എല്ലാവർക്കും പൊതുസേവനങ്ങളും അന്തസ്സും, മനുഷ്യാവകാശം നമ്മുടെ ദൈനംദിന ആവശ്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദിനാചരണം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. അഭിമാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളമെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് വർദ്ധിക്കുന്നു. മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഈ മാസം 26 നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തൃശൂർ മുതൽ കാസർഗോഡ് വരെ നാളെ വിധിയെഴുത്ത്. ആലപ്പുഴ അമ്പലക്കടവ് വാർഡിലെ റീപോളിംഗും നാളെ. പ്രശ്നബാധിത ബൂത്തുകളിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെ. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച ചർച്ച ലോക്സഭയിൽ നടന്നു. SIR തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2-ാം ഘട്ടത്തിൽ 50 കോടിയിലധികം എന്യുമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2-ാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ച് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരിതെളിയും. ഡെലിഗേറ്റ് പാസ് വിതരണം നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.